உங்களுக்கு முன்பாக சாட்சி சொல்லும்படிக்கு நிற்கிறேன்.
ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്റെ ജീവിത സാക്ഷ്യം പ്രസ്താവിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.
பிரசங்கிப்பதை விட சாட்சி சொல்வது கஷ்டம் என்பதை நான் அறிந்திருக்கிறேன்.
பிரசங்கிக்கிறதினே துல்லம் செய்யும்போ சாட்சியம் பிரஸ்தாவிக்கிறது கூடுதல் புத்திமட்டான மனசிலக்கிட்டு.
எப்பொழுதும் இயேசுவை உயர்த்தி கொண்டே இருப்பதுதான் நம்முடைய வாழ்க்கையின் லட்சியம்.
நம்ம ஜீவிதத்தின் லட்சியம் எப்பொழுதும் இயேசு கிறிஸ்துவனை உயர்த்துக என்னதான்.
நாம் எல்லாருமே இந்த வார்த்தையை சொல்ல முடியும், நாம் நிற்பதும் நிர்மூலமாகாதிருப்பதும் அவருடைய சுத்த கிருபை.
நமக்கு எல்லாருக்கும் இங்கே பரையுவானாய்ட் கழியும், நான் இன்று நிற்கிறதும் நான் நசி போகாததும் தெய்வத்தின் கிருப ஒன்று மாத்திரமான.
என்னுடைய வாழ்க்கையை அல்லது நானே என்னை பற்றி பேசும் பொழுது இயேசு மகிமைப்படுவாராக, தேவன் மகிமைப்படுவாராக.
நான் என்னை குறித்து சம்சாரிக்கும்போ அப்படி தெய்வம் மகிமைப்படேண்டது.
நான் ஒரு இந்து குடும்பத்தில் பிறந்து வளர்ந்த மனிதன்.
நான் ஒரு இந்து குடும்பத்தில் ஜெனிச்சு வளர்ந்தவனான்.
அம்மாவுக்கு லேசாக ஒரு கிறிஸ்தவ பாரம்பரியம் இருந்தாலும் வளர்ப்பு முறையிலே நான் ஒரு பக்கா ஹிந்துவாய் தான் வளர்க்கப்பட்டேன்.
என் அம்மைக்கு அல்பமாய் ஒரு கிறிஸ்திய பாரம்பரியம் உண்டு எங்கிலும் ஒரு திகச்சும் ஒரு ஹிந்துவாய்ட்டான நான் வளர்த்தப்பட்டது.
நல்ல ஒழுக்கமுள்ள ஒரு மனுஷனாய்த்தான் நான் வளர்க்கப்பட்டேன்.
வளரே அச்சடக்கத்தோடு கூடையான என்னை என் மாதாபிதாக்கள் வளர்த்தியது.
நான் ஒரு இளைஞனாய் மருத்துவக் கல்லூரியிலே முதல் வருடம் நான் படிக்க சேர்ந்தேன்.
ஒரு சிறுப்பக்காரனாய் மெடிக்கல் காலேஜில் ஆதி வருஷம் ஞான் படனத்தினாய்ட்டு போய்
நான் படித்த பள்ளிக்கூடமெல்லாம் பிளஸ் டூ வரைக்கும் நான் தமிழ் மீடியத்திலே ஒரு கிராமத்திலே தான் படித்து வளர்ந்தேன்.
ஒரு கிராமத்தில் பிளஸ் டூ வரை தமிழ் மீடியத்தில் படித்து ஆனால் ஞான் வளர்ந்தது.
மெடிக்கல் காலேஜுக்குள்ள போன உடனே அங்கே ஒரு பெரிய வாழ்க்கை தரத்தில் ஒரு உயர்வு.
ஞான் பெட்டது மெடிக்கல் காலேஜில் சேர்ந்தப்போ எந்த ஜீவித பசாத்தலத்தின் பெட்டது ஒரு வதியானம் சம்பவிச்சு.
நான் ஒரு கிராமத்திலே ஒரு நடுத்தர குடும்பத்திலிருந்து போன நான் அங்கே மதுரை மெடிக்கல் காலேஜிலே பெரிய பெரிய பணக்காரர்கள் டாக்டர்கள் இன்ஜினியர்களுடைய பிள்ளைகள் படிக்கிற அந்த பெரிய உயர்ந்த இடத்திலே நுழைந்தேன்.
ஒரு கிராமத்தில் இடத்தரம் குடும்பத்தில் பிறந்த ஞான் மதுரை மெடிக்கல் காலேஜில் ஞான் சேர்ந்தப்போ அப்படி மற்ற டாக்டர்மாருடையும் இன்ஜினியர்மாருடையும் சமூகத்தில் உன்னதன்மராயவருடைய பணக்காராய குட்டிகளோடு சேர்ந்து ஞான் குறச்சு உன்னத நிலவாரத்தில் இடபழகி வந்து.
ஒரு பக்கம் ஒரு தாழ்வு மனப்பான்மை இருந்தது,
ஒரு வசத்து தாழ்மையுடைய சிந்தைகள் என் ஹயத்தில் உண்டாயிருந்து.
இன்னொரு பக்கம் மெடிக்கல் காலேஜில் நுழைஞ்ச உடனேயே நான் டாக்டர் ஆயிட்டேன், இன்னும் 5 வருஷம் கழிச்சு நான் டாக்டர் அப்படின்னு சொல்லி பெரிய பெருமை ஆயிட்டேன்.
എന്നാൽ മെഡിക്കൽ കോളേജിൽ ചേർന്ന ഉടനെ ഞാൻ ഇപ്പോഴേ ഡോക്ടറായി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ നിഗളത്തിൻ്റെ ചിന്തകളും ഉണ്ടായിരുന്നു.
നാൻ ലീവുക്ക് ഊർക്ക് പോണേന്ന് சொன்னா എന്നുടേ ഊരിലേയേ ഡോക്ടർക്ക് പഠിക്കുന്ന ആള് നാ ഒരാൾ താൻ.
ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്രാമത്തിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്.
അപ്പോൾ അപ്പടി നാൻ ഡോക്ടറാവേ ആയിട്ടേങ്കിற பெருமையிலே நான் படிப்பிலே கவனம் செலுத்தவில்லை.
അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാനൊരു ഡോക്ടറായി കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ ഞാൻ എൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല.
ഉലക നൻപറുകളോട് ചേർന്ന് സെക്കൻഡ് ഷോ സിനിമ പാർത്തേൻ.
എൻ്റെ ലോകത്തിലെ സുഹൃത്തുക്കളോട് ഒപ്പം സെക്കൻഡ് ഷോ സിനിമ കാണുകയും ഒക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്.
കോൾഡ് പിടിച്ച് കൊല്ലു കൊല്ലുന്ന് തുമ്മിക്കിട്ട് ഇരുമിക്കിട്ടിരിക്കുമ്പോൾ മച്ചാ വിക്സ് തടവി ഇന്ന ഒരു സിഗരറ്റ് അടിടാ സിസർസ് അടിച്ചാ കപ്പുന്ന് പോയിരുടാ അപ്പം ചൊല്ലി സ്മോക്ക് പണ പഴകുന്നത്.
ജലദോഷം കൊണ്ട് തുമ്മി തുമ്മി പ്രയാസപ്പെടുമ്പോ സുഹൃത്ത് പറഞ്ഞു, എടാ ഈ ചൂട് പുക ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് വന്നാൽ നീ സിഗരറ്റ് ഒന്ന് വലിച്ചാ മതി നിന്റെ തുമ്മൽ മാറും എന്ന് പറഞ്ഞപ്പം അത് ശീലിക്കാനായിട്ട് തുടങ്ങി.
പരീക്ഷയിലെ മുതൽ വർഡം റിസൾട്ട് വരുത് நான் செகண்ட் கிளாஸ்ல பாஸ் பண்ணியிருக்கிறேன்.
பரீட்சையில் ஆதித்த வருஷம் ரிசல்ட் வந்தப்போ எனக்கு செகண்ட் கிளாஸே உள்ளு.
எல்லாரும் பேப்பர்ல ரிசல்ட் வந்திருக்கு. என்னுடைய வீட்டில் என்னுடைய வீட்டாருக்கு நான் அந்த பேப்பரை இங்கிலீஷ் பேப்பர்ல ரிசல்ட் காமிக்கிறேன். என்னுடைய உடன் பிறந்த சகோதர சகோதரிகள் எல்லாரும் இத்தனை பேர் ஃபர்ஸ்ட் கிளாஸ்ல பாஸ் பண்ணியிருக்காங்க, நூற்றுக்கணக்கான பேர். நீ ஒரு 20 பேர்ல ஒருவனா செகண்ட் கிளாஸ்ல பாஸ் பண்ணியிருக்கையே அப்படின்னு கேட்டாங்க.
அப்போ அங்கே ரிசல்ட் வந்தப்போ அந்த ஈ ரிசல்ட்டுக்கு இங்கிலீஷ் பத்திரத்தில் அவர் பப்ளிஷ் செய்யுமாயிரு. அப்போ ரிசல்ட் கண்டப்போ நூறுகணக்கின குட்டிகள் இதா ஒன்றாம் கிளாஸ் பாஸ் ஆயிருக்கும். எந்த வீட்டிலுள்ள எந்த பந்துக்களும் அவரும் ஒக்கே இது கண்டு என்னோடு சோதிச்சு, எந்தாடா ஈ 20 பேரில் ரெண்டாம் கிளாஸ் கிட்டிய 20 பேரில் ஒராளாயிட்டாணோ நீ இப்போ மாறி இருக்கிறது?
என்னுடைய உடன் பிறந்தவர்கள் 9 பேர், அதில் 8வது ஆள் நான்.
எனக்கு 9 சகோதரங்களான, அதில் 8வத்தவனான நான்.
எனக்கு மேலே அண்ணன் அக்காமார்கள் உண்டு, ஒரே ஒரு தம்பி தான்.
எனக்கு எனக்கு முதிர்ந்த சேட்டன்மாரும் சேச்சிமாரும் எனக்கு உண்டு, எனக்கு ஒரு இளைய சகோதரனும் உண்டு.
நீ ஒராள் தான் ப்ரொஃபஷனல் காலேஜில் போய் படித்து டாக்டர் ஆகி இந்த குடும்பத்தையே உயர்த்தி நிறுத்துவேன் நினச்சிக்கிட்டு இருக்கோம். நீ இப்படி படிப்பில் கவனம் செலுத்தாமல் இப்படி செகண்ட் கிளாஸில் பாஸ் பண்ணியிருக்கேன்னு எல்லாரும் மாறி மாறி பல கோணத்தில் 7 பேரும் என்னை திட்டி தீர்த்தார்கள்.
அப்போ என் மூத்த 7 பேரும் என்னோடு பல வசத்து நின்றும் ஈ குடும்பத்தில் ஒராள் மாத்திரம் இங்கே மெடிக்கல் கோளேஜில் போய் நீ நல்ல ரீதியில் படித்து குடும்பத்தின் நிலையை உயர்த்தும் என்று சிந்திச்சப்போ நீ இப்போ செகண்ட் கிளாஸிலாணோ நீ இப்போ பாஸ் ஆகிருக்கிறது என்ன அவரெல்லாம் என்னோடு சோதிக்குவான் சொல்லி தொடங்கி.
நான் அப்போ ஹிந்து மனுஷன் தான்.
ஞான் அன்னொரு ஹிந்து ஆன.
நான் முதல் வருடம் முடிஞ்ச உடனே செகண்ட் இயர் MBBS காலேஜில் ஹாஸ்டலில் போய் சேர்ந்த உடனே எனக்கு தெரிந்தபடி நான் மனந்திரும்பி படிக்கிறதிலே தீவிரமாய் நான் கவனம் செலுத்தினேன்.
2 வருஷம் ஞான் மெடிக்கல் காலேஜிலேக்கு மீண்டும் திருச்சி போயப்போ எனிக்கு அந்த ஒரு ஹைந்தவனாய் உண்டாயிருந்த வெளிச்சத்தினுசரிச்சு ஞான் எந்த ஆ ஜீவிதைலிக்கு மாற்றம் வருத்தி ஞான் எந்த படனத்தில் ஸ்ரத்தகேந்திரீகரிச்சு தீவிரமாய் படிக்குவானாய்ட்டு ஆரம்பிச்சு.
அப்போயெல்லாம் ஃபஸ்ட் இயரில் ஃபிசிக்ஸ் கெமிஸ்ட்ரி பயாலஜி ஏற்கனவே PUC படித்தது தான். செகண்ட் இயரில் தான் மெடிக்கல் சப்ஜெக்ட் அனாட்டமி.
அப்போ அந்த 2 வருஷம் மெடிக்கல் காலேஜில் படிக்கும்போதான அப்படி அனாட்டமி என்ன விஷயம் படனம் ஆரம்பிக்கிறது. 1 வருஷம் நேரத்தை ப்ரீ டிகிரியில் படித்த ஃபிசிக்ஸ் கெமிஸ்ட்ரி ஃபிசிக்ஸ் இங்கேயுள்ள சப்ஜெக்டுகளான விஷயங்களான 1 வருஷத்தில் உள்ள.
நான் ஹிந்துவாக இருந்த பொழுது கூட நான் எவ்வளவு தீவிரமாய் மனம் திரும்பி இருந்தேன்னு சொன்னால், ஒரே மாதத்தில் முதல் பரீட்சையில் 250 பேர் இருக்கிற கிளாஸில் ஃபஸ்ட் மார்க் வந்தேன் நான் அனாட்டமி.
ஈ அனாட்டமி என்ன மெடிக்கல் விஷயத்தில் ஞான் எத்தமாத்திரம் எந்த ஜீவிதத்தில் இத்திர கடினமாக பரிசிரமிக்கவனோ அத்வானிக்கவனும் தொடங்கி என்னதின் தெளிவு ஈ ஆதத்தை மாதம் கழிஞ்சப்போ தான் பரீட்ச இட்டப்போ ஞான் 250 பேரிலும் 1வனாய்ட்டு ஞான் பாஸ் ஆகி.
நான் ஒரு ரூம்மேட்டை தெரிந்து கொண்டேன்.
ஞான் எந்த ஒரு சுகத்தினை எனக்கு ரூம்மேட்டாய் ஞான் அவனை சுவீகரிச்சு.
என்னைய போல நடுத்தரமான ஒரு கிராமத்திலிருந்து வந்தவர்
அவனும், என்னை போல இடத்தரம் குடும்பத்திலிருந்து வந்தவன்.
கான்வென்ட் எஜுகேஷன் கிடையாது, நாங்கள் இங்கிலீஷ் மீடியம் படிக்கல.
எங்கள் இங்கிலீஷ் மீடியத்திலோ கான்வென்ட் ஸ்கூல்களிலோ படிக்காதவர்.
நானும் என்னுடைய ரூம்மேட்டும் இப்படிதான் சபதம் பண்ணிக்கொள்வோம்.
அப்போ ஞானும் எந்த ரூம்மேட்டும் ஞங்கள் இங்கே அந்யோன்யம் சம்சாரிக்குமாயிருந்தோம், அந்யோன்யம் தீர்மானிக்குமாயிருந்தோம்.
மற்றவங்களாம் எவ்வளோ ஃப்ளூவெண்ட்டாக எவ்வளவு அழகாக இங்கிலீஷ் பேசுகிறாங்க, நம்மளால் பேச முடியலையே. இன்னையிலிருந்து இனிமேல் காலையில் மூஞ்சில முழிக்கிறதுலேருந்து ராத்திரி படுக்கிற வரைக்கும் மவனே நீயும் நானும் இங்கிலீஷில் தான்டா பேசுகிறோம்.
அப்போ ஞங்கள் அந்யோன்யம் இப்பிரகாரம் தீர்மானிச்சு. எடா நோய்க்கு நான் சுற்றிலும் உள்ள நம்ம சுகத்துக்களொக்கே எத்திர ஃப்ளூவெண்ட் ஆகிட்டான இங்கிலீஷ் சம்சாரிக்கிறது நமக்கு. എടാ മോനെ, രാവിലെ എഴുന്നേൽക്കും മുതൽ രാത്രി കിടക്കുന്നതുവരെ നമ്മൾ അന്യോന്യം കാണുമ്പോൾ ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും സംസാരിക്കുക.
അവിടെയെല്ലാം തീവ്രമായി മുയച്ചി ചെയ്ത് മെഡിക്കൽ കോളേജിലെ ഒരു എല്ലാ സഹ മാണവുകളോട് കൂടെ നാനും മനുതൻ താൻ എന്ന് തലയെടുക്ക ആരംഭിച്ചു വിട്ടേ.
അങ്ങനെ ഞാൻ കഠിനമായി അധ്വാനിച്ച് പരിശ്രമിച്ച് എൻ്റെ സഹ വിദ്യാർത്ഥികളോടൊപ്പം ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് ഞാൻ തെളിയിച്ച് ഞാൻ അങ്ങനെ മുന്നേറി തുടങ്ങി.
காலையில் 4 மணிக்கு நானும் என்னுடைய ரூம்மேட்டு எழும்புவோம்.
ஞானும் என்ற ரூம்மேட்டும் ஞங்கள் ராவிலே 4 மணிக்கு எழுந்திருக்கும்.
4 மணியிலிருந்து 5 மணி வரைக்கும் எல்லா ஆசனங்களும் 12-13 ஆசனங்கள் யோக பயிற்சி.
4 மணி முதல் 5 மணி வரை எங்களுக்கு அறியாவுன 10-15 யோகாசனங்கள் ஞங்கள் செய்யும்.
அதுக்கு பிறகு 1 மணி நேரம் தியானம்.
ആസനങ്ങൾ കഴിഞ്ഞാൽ തുടർന്ന് ഒരു മണിക്കൂർ ഞങ്ങൾ ധ്യാന നിരതരായി ഇരിക്കും.
എന്നുടേ മത നമ്പിക്കയിൻപടി നാൻ രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദർ ബോധനയിലെ രംബ ആഴ്ന്ന് പഠിത്തേൻ.
ഞാൻ എന്റെ മത പാരമ്പര്യത്തിന് അനുസരിച്ച് രാമകൃഷ്ണ പരമഹംസന്റെ ആ വേദ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വളരെ ആഴമായി ഞാൻ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു.
ലൈബ്രറിക്ക് പോണേനാ രണ്ട് പുസ്തകം എടുപ്പേ, ഗ്രേസ് അനാട്ടമി ഒരു പെരിയ പുസ്തകം, അതുക്ക് പക്കത്തില് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ കോളേജ് ലൈബ്രറിയിൽ ഇന്നമും അടുക്കി വെച്ചിരിക്കാങ്ക 7-8 വാല്യൂം, അതിൽ ഒരു വാല്യൂം എടുത്ത് പഠിപ്പേ.
ഞാൻ ലൈബ്രറിയിൽ പോയാൽ അവിടെ നിന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാൻ ഒരുമിച്ചായിരിക്കും എടുക്കുക. ഒന്ന് അനാറ്റമിയുടെ പ്രസിദ്ധമായ ബുക്ക്, രണ്ട് അവിടെ വിവേകാനന്ദന്റെ എല്ലാ എഴുത്തുകളുടെയും സമാഹാരം. ഇത് രണ്ടും ഞാൻ എടുത്തുകൊണ്ടുവരും. ഇപ്പോഴും ലൈബ്രറിയിൽ അത് എഴുതി അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്.
സബ്ജക്ട് ബോർ അടിച്ചതെന്നാ ഇങ്ങേ മതം റിലിജൻ.
എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പഠിക്കുന്ന അനാറ്റമി എന്റെ വിഷയത്തിൽ എനിക്ക് ബോറടിക്കുമ്പോ ഞാൻ ഉടനെ മതത്തിലേക്ക്, വിവേകാനന്ദന്റെ പുസ്തകത്തിലേക്ക് തിരിയും.
ഇപ്പോ മതബോധന പരമഹംസർ വിവേകാനന്ദർ പഠിച്ച് ബോറടിച്ചിരിച്ചാ ഉടനെ പാഠം.
അപ്പൊ ഉടനെ ഞാൻ വിവേകാനന്ദന്റെ പുസ്തകം വായിച്ച് ബോറടിക്കുമ്പോ ഉടനെ ഞാൻ അനാറ്റമിയിലേക്ക് തിരിയും.
രണ്ടും ബോറടിച്ചതെന്നാ ലൈബ്രറിയെ വിട്ട് വെളിയേ വന്ന് അവിടെ ഒരു റൗണ്ട് പാർക്ക്, അന്ത പാർക്ക് നടുവിലിരിക്കുന്ന പിള്ളയാർ കോയിൽ, ഇതാ എന്നുടേ സാവകാശം.
എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ഇത് രണ്ടും എനിക്ക് മടുക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങി ആ പാർക്കിന് ചുറ്റും പോയി. അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ പോയി തൊഴുത് ഞാൻ നടന്ന് മടങ്ങി വരും.
എനിക്ക് അധികമായ നണ്പകളില്ലേ,
എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളില്ലായിരുന്നു.
എന്നുടേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺപിള്ളകളുടെ പേർ കൂടെ എനിക്ക് തരിയാത്.
എന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളുടെ പേര് പോലും എനിക്ക് അറിയില്ലായിരുന്നു.
നേർമയാണ് സാക്ഷി,
ഇതെന്റെ സത്യസന്ധമായ സാക്ഷ്യമാണ്.
നാൻ ഹൗസ് സർജൻ ആകുമ്പോഴത് എൻ കൂടെ പണി ചെയ്യുന്ന ഒരു പെണ്ണിനുടേ പഴക്കമേ അപ്പതാ എനിക്ക് 5 വർഷം മുടിവില്ലതാ ഉണ്ടാനത്.
ഞാൻ ഹൗസ് സർജനായി ഞാൻ ജോലി നോക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ, അപ്പോഴാണ് അവളെ പരിചയപ്പെടാൻ തുടങ്ങിയത് തന്നെ.
എന്നുടേ നണ്പകളെല്ലാം എന്നെയും എന്നുടേ റൂംമേറ്റേയും പാർത്ത് A Block 47 സാമിയാർ പസങ്ക.
എന്റെ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളെ രണ്ടുപേരെയും നോക്കി, A Block 47 റൂമിൽ താമസിക്കുന്നവരോ അവര് ഈ സ്വാമിയുടെ മക്കളാണ്.
എവളവ് തീവ്രമാണ് സാമിയാറുകൾ സൊന്നാ അങ്ങേ ക്രിസ്തവ നൺപകൾ വെളിനാട്ടിലിരുന്ന് സ്റ്റേറ്റ്സിലിരുന്ന് യാരോ ഫാരിൻ ഫ്രണ്ട്സ് മെഡിക്കൽ സ്റ്റുഡൻസ് വന്നിരുന്നാങ്ക, അവങ്ക ക്രിസ്ത്യൻസ് അവങ്ക സുവിശേഷം സൊല്ലണം സൊന്നാ ഹിന്ദുസ്ക്കു സുവിശേഷം സൊല്ലണോ, അതാ ഇരിക്കാങ്ങളെ നമ്മ സാമിയാർ പസങ്ക ഇവങ്ക റൂമുക്ക് കൂട്ടിട്ട് പോവാം ഏ റൂമുക്ക് കൂട്ടിട്ട് വന്നിട്ടാങ്ക മിഷനറീസ്.
പുറത്തുനിന്ന് വിദേശത്തു നിന്ന് ചില മിഷണറിമാര് വന്നപ്പോ ആ മിഷണറിമാര് വന്ന് അത് എന്റെ സുഹൃത്തുക്കൾ അറിയാനിടയായ സുഹൃത്തുക്കളോട് അവര് എനിക്ക് ചില ഹൈന്ദവരായ നിങ്ങളുടെ ചില സുഹൃത്തുക്കളോട് എനിക്ക് സുവിശേഷം പറയണമെന്ന് ഈ മിഷണറിമാർ പറഞ്ഞപ്പോ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇവിടെ സന്യാസിമാരായ രണ്ട് ഞങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് A 47 താമസിക്കുന്ന, അവരെ പോയി കണ്ടാ മതി എന്ന് പറഞ്ഞ് അവരുടെ ഞങ്ങളുടെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു.
എങ്ക രണ്ടുപേരുടെയും ഒരു 4-5 മെഡിക്കൽ സ്റ്റുഡൻസ് എങ്ക വയസ്സിലെ ഉള്ളവങ്ക ഉക്കാന്ത് ബൈബിളിലിരുന്ന് പ്രീച്ച് പണ്രാങ്ക.
അപ്പോ വിദേശത്തുനിന്ന് വന്ന ആ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവർ ഞങ്ങളെ ഞങ്ങളുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരോടും അവര് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി.
അവർ എവളവോ എന്നെ പേശനാങ്ങനെ തരില്ല, ആനാ നല്ല ഞാപകം ഇരിക്ക് ലാർഡ് ജീസസ് സേസ് അപ്ടിന്ന് ചൊല്ലി മാറ്റി മാറ്റി ബൈബിളിലിരുന്ന് കോട്ട് പണ്രാങ്ക.
അപ്പൊ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും ശരിക്കും ഓർമ്മയില്ല, പക്ഷെ വീണ്ടും വീണ്ടും കർത്താവ് യേശു ക്രിസ്തു പറയുന്നു എന്ന് പറഞ്ഞ് ബൈബിൾ തുറന്ന് ബൈബിളിൽ നിന്ന് പല കാര്യങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി.
അവങ്ങ സൊല്ലുന്ന ഒവ്വൊരു വാർത്തയ്ക്കും അല്ലെങ്കിൽ ഓരോ ഉപദേശത്തിനും ഒവ്വൊരു ബുദ്ധിമതിക്കും നാൻ സളയ്ക്കാമ മൈ ലോർഡ് കൃഷ്ണ സേസ് അപ്പടിന്ന് ചൊല്ലി ഗീതയിലിരുന്ന് കോട്ട് പണിയിട്ടേ ഇരിക്കും.
അവര് പറയുന്ന ഓരോ വാക്യം ഉദ്ധരിക്കുമ്പോഴും അവര് പറയുന്ന ഓരോ വാദങ്ങളും പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ പറയും എന്റെ ലോർഡ് കൃഷ്ണ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഗീത തുറന്ന് ഞാൻ അവരോട് മറുപടി പറയും.
നല്ല ഗൗനിങ്ങ,
വളരെ ശ്രദ്ധിച്ച് കേൾക്കുക.
അവർ കടൈശില ഒരുത്തർക്കൊരുത്തർ കുസു കുസിന് പേശിക്കിട്ട് ഇവങ്ങളുടെ എന്നതാം പാവം ഇരിക്കു ഇവങ്ങളുടെ പാവത്തെ ചുട്ടിക്കാണ്പിത്ത് പ്രസംഗിക്കണോ അപ്പടിന്ന് ചൊല്ലി ഒരുത്തർ ഒരുത്തർ കുസു കുസിന് പേശിക്കിട്ട് ദേ കുഡ് നോട്ട് പ്രീച്ച് or anything they could not point out in my life as sin.
അവര് വചനത്തിൽ നിന്ന് പല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടും ഞാൻ വീണ്ടും ഗീതയിൽ നിന്ന് കൃഷ്ണന്റെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് അന്യോന്യം കുശുകുശുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഇവന്റെ ജീവിതത്തിലെ കുറവുകൾ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ സംസാരിക്കണം എന്ന് അവർ അന്യോന്യം മറ്റുള്ളവരോടും ചോദിച്ചിട്ടും അവർക്ക് എന്റെ ജീവിതത്തിൽ അന്ന് ബാഹ്യമായ ജീവിതത്തിൽ കുറവുകളൊന്നും കാണാനും കഴിഞ്ഞില്ല.
ഇപ്പൊ സ്വലങ്ങ എന്റെ അടുത്തിലെ എന്നാ പാവത്തെ അവർ കാണിപ്പിക്കാൻ മുടിഞ്ഞത്?
നിങ്ങളിപ്പോ പറഞ്ഞാട്ടെ എന്റെ ജീവിതത്തിൽ എന്ത് കുറവാണ് അവർക്ക് കാണിക്കുവാനായിട്ട് അന്നുണ്ടായിരുന്നത്?
എന്നെ കൂട്ടിട്ട് വന്നിരുന്ന ക്രിസ്ത്യൻസ് ഫ്രണ്ട്സ് അത് ബ്ലോക്കിൽ ഇരുന്ന അത്തനെ പേരും വന്ന് സിനിമാക്ക് പോറവങ്ക. ആനാ നാങ്ക രണ്ടുപേരും സിനിമാക്ക് പോണതേ കിടയാതെ
ഈ
നാല് വർഷമാ.
മിഷനറിമാരെ കൂട്ടിക്കൊണ്ട് വന്ന ആ ചുറ്റിനും ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ അവരൊക്കെ സിനിമയ്ക്ക് പോകുന്നവരായിരുന്നു. പക്ഷേ ഈ നാല് വർഷം ഞങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോകാത്തവർ.
നാങ്ക രണ്ടുപേരും പ്യൂർ വെജിറ്റേറിയൻസ്. വെജിറ്റേറിയൻ മെസ്സിലാണ് നാങ്ക സാപ്പിടുന്നത്.
ഞങ്ങൾ രണ്ടുപേരും ശുദ്ധ വെജിറ്റേറിയൻ ആണ്. ഞങ്ങൾ വെജിറ്റേറിയൻ മെസ്സിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ.
കല്യാണം പണ്ടത് പാവം. കല്യാണം പണ്ണാമലിരിക്കുന്ന ബ്രഹ്മചാരികൾ നാങ്ങൾ.
വിവാഹം കഴിക്കുന്നത് പോലും തെറ്റാണെന്ന് വിശ്വസിച്ച ബ്രഹ്മചാരികളായിരുന്നു ഞങ്ങൾ.
എല്ലാരും റീഡിംഗ് റൂമിൽ പോയി അന്ത കാലത്തിലെ യങ്സ്റ്റേഴ്സ് എല്ലാം പഠിക്കുന്നത് വന്ന് വിമൻസ് എറാവ എന്ന പെൺകളെ പറ്റി ഒരു ഇംഗ്ലീഷ് മാഗസിൻ വിമൻസ് എറ or what some name I forgot pomblenge padama irukumya
and ende soorthukalokke avaru poi library lokke poi avare therinju pidikkunnathu ee streegalude chithrangalokke ulla women's era ennu paranja annathe prasiddhamaya annathe oru pusthakam magazine irunnu appo avarellam adu thedi pidichu avaru vaikkumbo
ana naanga anga poi maharishi mahesh yogi ezhuthuna aanmeega pusthakangal dhaan padippom
ennal njangal avade poi മഹർഷി മഹായോഗി എഴുതിയ ആത്മീക പുസ്തകങ്ങൾ ഞങ്ങൾ തുറന്ന് വായിച്ചുകൊണ്ടിരുന്നു.
കുമുദം കൽക്കണ്ട് ആനന്ദ വിഘടൻ ഇങ്ങേ മനോരമ എതും ഞങ്ങൾക്ക് തരിയാത്.
ഇവിടത്തെ മനോരമ മലയാള മനോരമ പോലെ അവിടെ അവിടെ ഉണ്ടായിരുന്ന കുമുദവും കൽക്കണ്ടും അങ്ങനെയുള്ള തമിഴിലെ ചില ആഴ്ച പതിപ്പുകളാണ്. അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളത് തൊട്ടു നോക്കുക പോലും ഇല്ലായിരുന്നു.
കാര്യം എന്നെ തരുമ
നിങ്ങൾക്ക് എന്താണ് കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
എന്നുടേ വാഴ്ക്കയിലെ ഒരു പാവത്തെ കൂടെ ചൂണ്ടിക്കാണിച്ച് ഇന്ന പാവത്തിൽ ഇനി മനം തിരുമ്പണം, മനം തിരുമ്പലാ നരകത്തിക്ക് പോവേന്ന് സൊല്ലുകൃതർക്ക് അങ്ങേ കുറ്റമില്ലാതെ അപ്പോഴുക്കറ്റ യോഗ്യമാണ് മനുഷ്യനായിത്താൻ നിങ്ങൾ പാർക്കുന്ന പ്രഭാകർ ഇരുന്നാണ്.
അന്ന് മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു കുറവും എന്നിൽ കാണിക്കാൻ ഇടയില്ലാത്തവണ്ണം ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായിട്ടുള്ള ഒരു പ്രഭാകരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ ഉങ്ങൾക്ക് ആശ്ചര്യമാ ഇരിക്കില്ല, അപ്പൊ ഇവർ എപ്പിടിതാ രക്ഷിക്കപ്പെട്ടാറ്?
അപ്പൊ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടത്? ഞാൻ പറയാം.
നാല് വർഷം ഇപ്പി യോഗി വാഴ്ക്കെ വാഴ്ന്നു മുടിഞ്ചാച്ച്.
ഇങ്ങനെ ബ്രഹ്മചാരിയായി ഒരു യോഗിയായി ഞാൻ നാല് വർഷം ജീവിതം മുമ്പോട്ട് പോയി.
ഒരു കാലഘട്ടത്തിലെ പൈച്ചി മരുത്തുവറ ഹൗസ് സർജനായിരിക്കുമ്പോ സമച്ച് സാപ്പിടുന്നതിനാലതാ കടവുള നാമ ദർശിക്ക മുടിയല. നാമ യോഗികളെ പോലെ ഋഷികളെ പോലെ കായകരികൾ പഴങ്ങൾ സാപ്പിട്ട് നാം ഉണ്മയാണ് ഋഷികളായി ഇരുന്നം സൊന്നാ കടവുളെ ദർശിക്കലാം ചൊല്ലി രംബ കെടുപിടിയാണ് മനുഷ്യനായിട്ട്.
ഞാൻ അങ്ങനെ തുടർന്ന് പഠനം പൂർത്തിയാക്കി ഹൗസ് സർജനായി ഇരിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഈ ആത്മീക ചിന്തകൾ കൂടുതൽ ബലം പ്രാപിക്കുവാനും അപ്പൊ എന്റെ മനസ്സിലേക്ക് ഇപ്രകാരം ചിന്ത വന്നു. ഞാനിപ്പോ ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണമാണ് കഴിക്കുന്നത്. പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പച്ചയ്ക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വേവിക്കാതെ കഴിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞ് തീവ്രമായ അങ്ങനെ എനിക്കൊരു മഹർഷിയായിട്ട് ദൈവത്തെ കാണാൻ പറ്റും എന്ന ചിന്തയോടെ മുന്നേറാൻ തുടങ്ങി.
വിവേകാനന്ദർ നാല് യോഗത്തെ പറ്റി പുസ്തകം എഴുതിയിരിക്കാർ. രാജയോഗം എന്ന അന്ത പുസ്തകത്തിലെ മുതൽ പക്കത്തിലേയേ എഴുതിയിരിക്കും. இந்த ராஜயோகத்தை ஒரு உயிரோடு உள்ள ஒரு குருவின் கண்காணிப்பில் தான் செய்ய வேண்டும், இல்லை என்றால் உங்கள் உயிருக்கே ஆபத்து வரும் என்று எச்சரிப்பு எழுதியிருக்கும்.
விவேகானந்தன் எழுதிய நாலு யோகங்களை குறித்து பயண அதில் ராஜயோகம் என்ன ஆ புஸ்தகத்தில் அதி ஆதித்த தாளில் தான் இங்கே எழுதிட்டு நீங்கள் ஈ யோகம் ஒக்க நீங்கள் செய்யும்போ ஈ அபியாசங்களொக்கே நீங்கள் ட்ரை செய்யும்போ അത് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിലായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ ആപത്താകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പോടെയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്.
അപ്പോ നാൻ ഒരു ഗുരുവൈ വൈത്തുകൊണ്ട് നാൻ യോഗ പയിച്ചി ചെയ്ത് നാൻ ഒരു ഉണ്മയാണ് യോഗിയായി മുനിവരായി ആകണമെന്ന് മുടിവ് പണേ.
അപ്പോൾ ഞാൻ അപ്രകാരം തീരുമാനിച്ചു, ഒരു ഗുരുവിനെ കണ്ടെത്തി ഒരു ശരിക്കും ഒരു മുനിയായി ഒരു മഹർഷിയായി എനിക്ക് ആ പ്രകാരം ജീവിക്കണമെന്ന് തീരുമാനിച്ചു.
ശ്രീ രാംചന്ദ്രജി മഹാരാജ് ഉത്തർപ്രദേശത്തിലിരുന്ന് ഒരു ഗുരു വരുകാർ അപ്പൊ ഉടനെ നാൻ ട്രെയിനിങ് പീരീഡില് ലീവ് പോട്ടിട്ട് ചെന്നൈക്ക് പോയി അന്ത മഹാരാജ് മുന്നാടി ഒരു നാൾ മുഴുവതും അമേദിയ ഉക്കാന്ത് എന്തിരിച്ചിട്ട് വന്നേ.
ശ്രീ രാംചന്ദ്ര മഹാരാജ് എന്ന മഹർഷി ഉത്തർപ്രദേശത്തിൽ നിന്ന് വരുന്നു എന്ന് കേട്ട് ഞാൻ എൻ്റെ ജോലിസ്ഥലത്തുനിന്നും ലീവെടുത്ത് മദ്രാസിൽ പോയി ഒരു നാൾ മുഴുവൻ ആ മഹർഷിയുടെ പാദപീഠത്തിൽ അവിടെ ചെന്ന് ഇരുന്ന് ഒരു നാൾ മുഴുവൻ അവിടെ ഇരുന്ന് ഞാൻ എഴുന്നേറ്റ് തിരിച്ചു പോന്നു.
വീട്ടിക്ക് വന്ന ഉടനെ അവർക്ക് 78 വയസ്സ്,
78 വയസ്സുമുള്ള ആ മഹർഷിയുടെ പാദത്തിൽ ഇരുന്ന് ഞാൻ വീട്ടിൽ വന്ന ഉടനെ
ഒരു വർഷത്തില് റൂമുക്ക് വന്ന ഉടനെ ഒരു വർഷത്തില് രണ്ടു വർഷത്തില് ഇവർ മണ്ടയെ പോട്ടുവാറ് അപ്പം ഇന്നൊരു ഗുരുവത്താനേ നാ തേടണോ ഇന്ന വിവേകാനന്ദർ പുസ്തകത്തിലെ പടി.
അപ്പം വീട്ടിൽ ഞാൻ തിരിച്ചു വന്ന ഉടനെ വീണ്ടും എനിക്ക് എൻ്റെ മനസ്സിലൊരു ചിന്ത പോയി, ഇവർ ഇദ്ദേഹത്തിന് 78 വയസ്സുണ്ട്, ഇനിയിപ്പോൾ 1-2 വർഷത്തിന് ശേഷം ഇദ്ദേഹം മരിച്ചുപോയാൽ അപ്പം ഞാൻ വീണ്ടും വേറൊരു ഗുരുവിനെ അന്വേഷിക്കണ്ടേ.
ഇപ്പടി ഒരു ഫ്രസ്ട്രേഷൻ.
അപ്പം അങ്ങനെ ഈ ഗുരുവിനെ അന്വേഷണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എൻ്റെ ചിന്തയിൽ വന്ന് എനിക്ക് മനസ്സിലാകെ ഒരു വിമിഷ്ടമായി.
എന്നുടേ അക്കാവും അക്ക ഹസ്ബൻഡും ചെന്നൈയിലെ ഏർക്കനവേ രക്ഷിക്കപ്പെട്ട ക്രിസ്തവരായി ഇരുന്നാർകൾ. അപ്പോൾ
ആ സമയത്ത് എൻ്റെ മൂത്ത സഹോദരിയും സഹോദരിയുടെ ഭർത്താവും മദ്രാസിൽ അവർ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളായി ആ മദ്രാസിൽ മദ്രാസ് പട്ടണത്തിൽ ജീവിക്കുകയായിരുന്നു.
അവർ CSI സഭയിൽ മെമ്പറായി ഇരുന്നാലും ആവിക്കുരിയ സഭകളിലെ പെന്തക്കോസ് സഭകളിലെല്ലാം പോയി ഊഴിയം ചെയ്യുന്നവർ. അവർ ഒരു നാൾ നാൻ അങ്ങേ പോയിരുന്ന പൊഴുത് ഒരു ജപത്തുക്ക് പോകുകയും തനി ജപം എൻ കൂടെ നീ വരലാമാ എന്ന് കൂപ്പിട്ടാർ.
ഞാൻ അങ്ങനെ ഒരിക്കൽ മദ്രാസിലായിരുന്ന സമയത്ത് ഈ എൻ്റെ അളിയൻ എൻ്റെ ഈ മൂത്ത അളിയൻ അദ്ദേഹം CSI സഭയിൽ പോകുന്ന ആളായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മറ്റ് പെന്തക്കോസ് സഭകളിലുമൊക്കെ പോവുകയും ആത്മീയ കാര്യങ്ങൾ താല്പര്യമുള്ള ഒരുവനായിരുന്നു. ഞാൻ അവിടെ മദ്രാസിൽ പോയ സമയത്ത് അദ്ദേഹം എന്നോട് ഞാനിപ്പോൾ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പോവുകയാണ്, നിനക്ക് എന്നോടൊപ്പം വരാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു.
എന്നുടേ വാഴ്ക്കയിലെ അപ്പോൾ എന്നുടേ പഠിപ്പിൻ മുടിവ്
ആ സമയത്ത് ഞാൻ എൻ്റെ ഔസർജൻസി എൻ്റെ പഠനം ഞാൻ തീർക്കുവാനായിട്ട് പോകുന്ന സമയമായിരുന്നു.
എന്നുടേ വാഴ്ക്കയിലെ എതിർകാലം എപ്പടി ഇരിക്കുമോ എന്ന ഭയം എതിർപാർപ്പ് ഭയം ആങ്സൈറ്റി ഫിയർ ഇൻസെക്യൂരിറ്റി
എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് എന്റെ പഠനം കഴിഞ്ഞ് എന്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആകുല ചിന്തകൾ ആകാംക്ഷകൾ ഭയം അരക്ഷിതാവസ്ഥ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
നാ രമ്പ ഒഴുക്കമാണ് മനുഷ്യൻ, എല്ലാരും എന്നെ സാമി മാരി കുമ്പിടുറാങ്ക, ആനാ നാ ഉള്ള എവ്വളവ് അക്രമമായി ഇരിക്കുന്നത് എനിക്ക് മറ്റുതാണ് തരികുന്നത്.
ഞാൻ ഒരു ഭക്തനായ മുനിയെ പോലെ മറ്റുള്ളവർ എന്നെ കാണുന്നു, അവരെന്നെ കാണുമ്പോൾ വണങ്ങുന്നു, പക്ഷെ എന്റെ ഉള്ളിലുള്ള ഈ ഭയങ്ങളും ആശങ്കകളും അരക്ഷിതാവസ്ഥയും ഒക്കെ എനിക്ക് മാത്രമാണ് അറിയാവുന്നത്.
കടവുൾ ഒരുത്തർ ഇരിക്കാറിനെ നമ്പറേ കവലപ്പെടക്കൂടാതെന്ന് സൊല്ലേ, ആനാ നാൾ പൂറം കവലയാതാ ഇരിക്കേ.
ദൈവമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കണം, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുമെന്ന് കേൾക്കുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ ഓരോ നാളും എന്റെ ഉള്ളിൽ ഭയങ്ങളും പ്രയാസങ്ങളുമാണല്ലോ.
എന്നുടേ അറിവുക്കും എന്നുടേ ഹൃദയത്തിനും സംബന്ധമില്ലാമലിരിക്കുന്നത്.
എന്റെ അറിവിനും എന്റെ ഹൃദയത്തിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെ ഇരിക്കുന്നു.
അപ്പടി ഒരു കുഴപ്പത്തിൽ പെർപ്ലക്ഷനില് എന്നുടേ അക്ക ഹസ്ബൻഡ് ഒരു ജപത്തുക്ക് ഒരു ഓൾഡ് ലേഡി ആവിക്കുരിയവങ്ക ജപം പണുവാങ്ക. നാൻ എന്നുടേ കാര്യത്തുക്കാ ജപം പണ പോരേ, നീയും വാൻ ചൊല്ലി എന്നെ ഒരു നാൾ കൂട്ടിട്ട് പോണ.
അങ്ങനെ എന്നെ ഒരു പ്രായമുള്ള ഒരു സഹോദരി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ആ സഹോദരിയുടെ വീട്ടിലേക്ക് ഞാനും അവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിനക്കും എന്നോടൊപ്പം വരാം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി അദ്ദേഹം ആ വീട്ടിൽ പോവുകയുണ്ടായി.
നാങ്ക കൊഞ്ച നേരം പേശിട്ട് മൂന്ന് പേരുമേ മണ്ടി പോട്ടോം. അപ്പുറം എന്നുടേ അക്ക ഹസ്ബൻഡ് അവരുടെ ഫാമിലി മാറ്റർ ഏതോ ചൊല്ലി എനക്ക് ആ ജോബ് പണിങ്ങാർ എന്നെ എന്നാ ജോബ് പണ്ണോന്ന് ചെന്നാൽ എനക്ക് ഒരു പ്രശ്നയും ഇല്ലെന്ന് ചൊല്ലിട്ടെ.
ഞാൻ അവിടെ ആ പ്രായമായ സഹോദരിയോടൊപ്പം ഞങ്ങൾ മൂന്ന് പേരും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത അളിയൻ അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. എന്നോട് എനിക്കെന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു.
അത് 60 വയസ്സ് മതിക്കത്തക്ക അത് ആവിക്കുരിയ സഹോദരി പെന്തക്കോസ്ത് സഭയെ ചേർന്നവർ അവർ ആവിയിലെ നിറഞ്ഞ് ജപം അണിഞ്ഞു.
60 വയസ്സിന്മേൽ പ്രായമുള്ള ആ ആത്മീകയായ സഹോദരി അവൾ ആത്മാവിൽ നിറഞ്ഞ് ആ സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി.
അപ്പോൾ എന്നുടേ ബ്രദർ ഇൻലാവുക്കാക കുടുംബത്തുക്കാക ഏതോ ചൊല്ലി ജപം പണി അവങ്ങ മുടിക്ക പോകുന്ന തരുണത്തിൽ ടങ്സ് പേശിനാങ്ങ.
എൻ്റെ അളിയന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ആ സഹോദരി പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അന്യഭാഷയിൽ സംസാരിക്കുവാനായിട്ട് തുടങ്ങി.
எனக்கு ஃபஸ்ட்டு டைம் அதை பார்க்குறேன். அப்போ ஏதோ பேசுகிறாங்க அப்படின்னு சொல்லி எனக்கு ஒரு ஆச்சரியமாகவும் அதிர்ச்சியாகவும் இருக்குது.
ஞான் ஆதாயிட்டான இங்கே ஒரு காரியம் கேட்கிறது. எந்த சம்சாரிக்கிறது எந்த உள்ளில் ஒரு அற்புதவும் ஞான் அது எந்த அறியானுள்ள ஆகிரகத்தோடு ஞான் நோக்கிக்கொண்டிரு.
அப்போ உடனே அவங்க இன்டர்பிரட்டேஷனும் பண்ணுறாங்க, அந்நிய பாஷையை அவங்க தமிழில் மொழிபெயர்த்து சொல்கிறாங்க.
അപ്പോ ആ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് നിർത്തിയ ശേഷം ആ സഹോദരി അത് അതിന്റെ വ്യാഖ്യാനം തമിഴിൽ പറയുവാനായിട്ട് തുടങ്ങി.
അവങ്ങ പേശന ഉടനെ ഇപ്പോ ഇവ്വളവ് നേരം അവർക്ക് താൻ ജപം പണ്ണാർ എന്നുടേ ബ്രദറിനാക്ക് ഇപ്പോ ദേവൻ എന്നോട് ഏതോ പേശ പോറാർന്ന് ചൊല്ലി എന്നുടേ ഹൃദയത്തിലെ ഒരു വിളിപ്പ് ഏർപ്പെട്ടത്.
പെട്ടെന്ന് ഇതുവരെ എന്റെ അളിയനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരി പെട്ടെന്ന് ഈ സമയത്ത് എന്തോ എന്നോട് സംസാരിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ എനിക്കൊരു ബോധം എന്റെ ഉള്ളിലുണ്ടായി.
மகனே அப்படின்னு கேட்ட உடனே நான் கண்ணை முடிச்சு பார்க்குறேன். எல்லாரும் கண்ணை மூடி தான் இருக்கிறாங்க, ஆனால் நான் கண்ணை முடிச்சு பார்க்குறேன். அவங்க கண்ணை மூடி மகனேன்னு சொல்லி ஜெபம் பண்ணுறாங்க. ஆனால் இப்போ தேவன் இப்போ எனக்கு தான் என்ன கடவுள் என்கிட்ட ஏதோ பேசுறாருங்கிற உணர்வு எனக்கு வந்தது.
ஆ சகோதரி வியாக்கியானிச்சப்போ மகனே என்ன பரஞ்சு வியாக்கியானிச்சு சம்சாரிக்க தொடங்கிய உடனே என்னோட எந்தோ தெய்வம் சம்சாரிக்கணும் ஒரு சிந்தை என் மனசிலேக்கு பெட்டந்து வந்து ஞான் கண்ணு திறந்து நோக்கி நோக்கி
ஒரு சில வார்த்தைகள் தான் சொன்னாங்க.
சில வாக்குகள் சகோதரி சம்சாரிச்சு.
அந்த டங்ஸ் இன்டர்பிரேஷன் ஒரு 4-5 சென்டென்சஸ்
நாலோ அஞ்சோ வாக்கியத்தில் சென்டென்சஸில் சகோதரி ஆ டங்ஸினே இன்டர்பிரேட் செய்து.
மகனே நீ பலவிதமான மார்க்கங்களில் அலைந்து திரிகிறாய்.
மகனே நீ பலவித மார்க்கங்களில் அலைஞ்சு கொண்டிருக்கிறாய்.
நானே வழியும் சத்தியமும் ஜீவனுமாயிருக்கிறேன்.
நான் தன்னை வழியும் சத்தியமும் ஜீவனுமான்.
என்னை நோக்கி காத்திரு.
நீ என்னை நோக்கி காத்திருக்க.
உன்னோடு பேசுவேன்.
நான் நின்னோடு சம்சாரிக்கும்.
உன்னை உன் தாயின் கர்ப்பத்திலே அறிந்திருக்கிறேன்.
நின் அம்மையுடைய கர்ப்பத்தில் நான் நின்னை அறிஞ்சிருக்கிறோம்.
உன்னை உன் தாயின் கர்ப்பத்திலே அறிந்திருக்கிறேன்ங்கிற வார்த்தையை நான் கேட்ட உடனே என்னை அறியாமலே பொல 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 பொலன்னு கண்ணீர் வழுகுது. இவ்வளவு அன்பான ஒரு கடவுள் இருக்கிறார், நான் அவரை தேடிக்கிட்டு இருக்கிறேன், ஆனால் அவர் என்னை என் தாயின் கர்ப்பத்திலேயே அறிந்திருக்கிறார்ன்னு சொல்லி நான் அழுக ஆரம்பிச்சிட்டேன்.
என் அம்மையுடைய கர்ப்பத்தில் என்னை அறிஞ்சிருக்கிற ஒரு தெய்வத்தை குறித்து ஞான் கேட்டப்போ ஞான் இதுவரையும் தெய்வத்தை அன்வேஷிச்சு கொண்டிருக்கையாணோ ஞான் சமாதானமில்லாது அலஞ்சு கொண்டிருக்கையாணோ என்னால் என்னை சிநேகிக்கிற என் அம்மையுடைய கர்ப்பத்தில் ஞான் உருவாகும்போதே என்னை அறிஞ்ச ஒரு தெய்வத்தை குறித்து சிந்திச்சப்போ எனிக்கு கண்ணீர் அடக்குவான் கழிஞ்சில்ல.
யோகினா எவ்வளவு செல்ஃப் கண்ட்ரோல் மேன் உங்களுக்கு தெரியணும்.
இப்பிரகாரம் இத்தனை வருஷம் ஈ அபியாசங்களிலூட ஒரு யோகியாய் யாத்திரெய்த எனிக்கு எத்தமாத்திரம் சுய நியந்திரணம் உண்டு என்னது நீங்கள் அறியும்.
யார் செத்த வீட்டுக்கும் போய் நான் அழுததே கிடையாது.
ஞான் இதுவரை யாரும் மரிச்ச வீட்டில் போய் ஞான் கரஞ்சிட்டுல.
யோகி நான்.
ஞான் ஒரு முனிவரனான்.
அழுகிறத வெட்கமாய் நினைக்கிறவன்.
ஞான் கரையுனது அது லஜ்ஜாகரமாய காரியம் என்று சிந்திக்கிறவனான்.
எங்க அப்பா இறந்த போது எனக்கு கண்ணீர்ல தண்ணிய கண்ணில் தண்ணியே வரல.
என் பிதாவு மரிச்சப்போ என் கண்ணில் கண்ணு நீர் ஒரு துள்ளியும் வந்திருந்தில்ல.
நான் ரொம்ப பெருமையா என்னுடைய வீட்டாருக்கு சொன்னேன்.
நான் வளர தைரியத்தோடு எழுந்தேன். என் வீட்டுக்காரோடு பரஞ்சு
தூங்குவது போலும் சாக்காடு, இங்கெல்லாம் ஏன் அழுகிறீங்க, என்னைய போல அழுகாம இருங்கன்னு பெருமையா பேசினேன்.
நான் அவரோடு இதா பிதாவு உறங்குனது போல அவிட கிடக்குகையான, நீங்கள் எந்தினான கரையுனது, நீங்கள் என்னை நோக்குக என்று ஞான் நிகளத்தோடு அவரோடு சம்சாரிச்சவனான்.
உடனே நான் அப்பையும் நான் உடனே எதையுமே வெளிப்படுத்திக்கிறாம அழுததே தெரியாம டக்குன்னு கண்ணை தொடச்சிட்டு வெளியே வந்துட்டேன் அவரோட.
ஞான் அப்போ ஈ கண்ணுநீரும் ஆரம் காணருது என்ன சிந்தையில் பெட்டன் என் கண்ணுநீர் துடச்சு ஞான் என் அளியனோடப்பம் ஞான் ஆ வீட்டில் இருந்து திரும்பி புறத்திறங்கி.
அப்ப நான் கல்யாணமாகாத வாலிபன், 24 வயது.
அந்த எனக்கு விவாகம் ஆயிட்டு இல்ல, எனக்கு 24 வயசு உள்ள ஒரு சிறப்பக்காரனான.
அப்ப என்னுடைய அக்கா வீட்டுல ஒரு தமிழ் பைபிளை எடுத்து இந்த பைபிளை நான் எடுத்துட்டு போறேன்க்கான்னு சொல்லி அக்காட்ட கேக்குறேன்.
ஞான் அப்போ என் சகோதரியோடு சேச்சி ஈ வீட்டில் உள்ள ஆ தமிழ் பைபிள் ஒரெண்ணம் அப்படி உண்டாயிருந்தோ இது ஞான் எடுத்துக்கொண்டு போக்கோட்டே என்று ஞான் சோதிச்சு.
உன்னோடு பேசுவேன்னு சொன்னாரே, கடவுள் பேசுறாரான்னு பார்ப்போம், இதைத்தானே எல்லாரும் உக்காந்து உக்காந்து படிக்கிறாங்க அப்படின்னு சொல்லிட்டு பைபிள் எடுத்துட்டு போனேன்.
നിന്നോട് സംസാരിക്കും, നിന്നോട് ഞാൻ സംസാരിക്കുമെന്നാണല്ലോ ഈ സഹോദരി പറഞ്ഞത്. ഈ ക്രിസ്ത്യാനികളൊക്കെ ഈ ബൈബിളാണല്ലോ തുറന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നോട് എന്തെങ്കിലും ദൈവം സംസാരിക്കുമോ എന്ന് നോക്കാം എന്നുള്ള ആശയിൽ ഞാൻ ഈ ബൈബിളുമായിട്ട് തിരികെ പോയി.
ഇപ്പൊ മെഡിക്കൽ കോളേജിലിരുന്ന് ഹൗസ് സർജൻ മുടിച്ച് ഇന്റേൺഷിപ്പ് മുടിഞ്ച് ഫസ്റ്റ് ജൂനിയർ റെസിഡൻസിങ്ങ ப்ரிலிமினரி கோர்ஸ் டு போஸ்ட் கிராஜுவேட் கோர்ஸுக்கு ஜிப்மரில் யங் மேனாக நான் இப்போ ஜாயின் பண்ணியிருக்கிறேன் பாண்டிச்சேரி.
ஞான இவட ஹவுஸ் ரெசிடென்சி கழிஞ்ச ஜூனியர் ரெசிடென்சியொக்கே கழிஞ்ச ஞானிப்போ எந்த போஸ்ட் கிராஜுவேட் படனத்தின் முன்னோடியாய்ட்டு ஞான் ஜிப்மர் பாண்டிச்சேரியிலுள்ள மற்றொரு மெடிக்கல் காலேஜில் ஞான் சேர்ந்த சமயமாயிருந்து.
அப்போது நான் 6 மணி நேர டியூட்டியை தவிர மற்ற எல்லா நேரமும் அந்த பைபிளில் நியூ டெஸ்டமெண்ட் படிக்க ஆரம்பித்தேன்.
എൻ്റെ 6 മണിക്കൂർ ഡ്യൂട്ടി സമയം ഒഴികെ മറ്റ് സമയം മുഴുവനും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ബൈബിൾ പുതിയ നിയമം വായിക്കുവാൻ തുടങ്ങി.
നോ എക്സാജറേഷൻ,
ഞാൻ ഒട്ടും അതിശയോക്തി കലർത്തി സംസാരിക്കുകയാണ്.
നേരം തൂങ്ങുന്ന നേരം ഡ്യൂട്ടി നേരം തവര റൂമില് സിംഗിൾ റൂം നാൻ തനിയാ ഇരിക്കുന്നത് വന്ന ഉടനെ കട്ടിലെ സാഞ്ചിട്ട് ഇന്ന ബൈബിളെ താ എടുത്തു വെപ്പൻ.
ഞാൻ അതിശയോക്തി കലർത്തി പറയുകയല്ല, ഞാൻ ഭക്ഷിക്കുന്ന നേരം, ഞാൻ ഉറങ്ങുന്ന നേരം, ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുന്ന നേരം, ഈ സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഞാൻ വന്ന ഉടനെ ഞാൻ എൻ്റെ കട്ടിലേക്ക് കിടക്കും, ഈ പുതിയ നിയമം എടുക്കും, തുറക്കും, ഞാൻ വായിച്ചുകൊണ്ടിരിക്കും.
പുതിയ ഏർപ്പാട് ബ്രദറിനെ ലൈറ്റാ ഒരു അഡ്വൈസ് മറ്റും കൊടുത്താറ് ബൈബിൾ എടുത്തിട്ട് പോരേ എന്നാ പഠിക്കണമെന്ന് തരുമാ അപ്പിനാറ് എന്നാ സ്വൽ പഠിക്കണം സ്വല്ലുങ്ങാൻ കേട്ടേ.
എൻ്റെ അളിയൻ എന്നോട് പറഞ്ഞു, നീ ബൈബിൾ കൊണ്ടുപോകുന്നല്ലോ, എന്താ എങ്ങനെയാ വായിക്കേണ്ടതെന്ന് നിനക്ക് അറിയാമോ, എവിടെ വായിക്കണമെന്ന് അറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും എങ്ങനെയാ പറഞ്ഞാട്ടെ.
പഴയ ഏർപ്പാടെല്ലാം പഠിക്കാതെ അത് ഉണക്ക് വിളങ്ങാതെ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പഴയ നിയമം എന്നുള്ള ആദ്യ ഭാഗം അത് നീ ഇപ്പോൾ വായിക്കേണ്ടത് നിനക്ക് മനസ്സിലാകത്തില്ല.
യോവാൻ സുവിശേഷത്തിലിരുന്ന് പുതിയ ഏർപ്പാട് പഠി.
നീ യോഹന്നാന്റെ സുവിശേഷം മുതൽ പുതിയ നിയമം വായിക്കാൻ തുടങ്ങുക.
കടൈശി പുസ്തകത്തെയും പഠിക്കാതെ ഉണക്ക് വിളങ്ങാതെ.
അതിന്റെ അവസാനം ഉള്ള പുസ്തകം വെളിപ്പാട് അതും നീ വായിക്കേണ്ട, അതും നിനക്ക് മനസ്സിലാവുകയില്ല.
അതൊക്കെ കീഴ്പടിന്ന് യോവാൻ സുവിശേഷത്തെ പഠിത്തേ.
ഞാൻ അതനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കുവാൻ തുടങ്ങി.
അപ്പോൾ ഒരു വാരം 10 നാൾ ഇരിക്കും എത്തനെയോ, അതായത് രമ്പ സീരിയസാ താൻ പഠിത്തേൻ. കടവുൾ എൻ കൂടെ പേസുവാറാമേ പേസട്ടും പേസട്ടും ചൊല്ലി.
ഞാൻ വളരെ ഗൗരവമായി ദൈവം എന്നോട് സംസാരിക്കട്ടെ, ദൈവം എന്നോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇത് വായിക്കാൻ തുടങ്ങി.
അപ്പോൾ ദേവൻ എന്നോട് പേശിന വസനം ഒരു നാൾ നാൻ വേദത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴത് യോവാൻ 4-ാം അധികാരം.
ഞാൻ ഒരു ദിവസം അങ്ങനെ ദൈവവചനം ആ സമയത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് ദൈവം എന്നോട്
രണ്ട് വസനങ്ങൾ 13-14
യോഹന്നാൻ 4:13-14 വാക്യങ്ങളിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു.
യേശു അവൾക്ക് പ്രതിയുത്തരമായ ഇന്ന തണ്ണീരെ കുടിക്കുന്നവനുക്ക് മറുപടിയും ദാഹം ഉണ്ടാകും.
യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും.
നാൻ കൊടുക്കും തണ്ണീരെ കുടിക്കുന്നവനുക്കോ ഒരു കാലം ദാഹം ഉണ്ടാകാതെ.
ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല.
നാൻ അവനുക്ക് കൊടുക്കും തണ്ണീർ അവനുക്കുള്ളേ നിത്യ ജീവകാലമായി ഊറുകിറ നീട്ടൂറ്റായിരിക്കും.
ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യ ജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു.
ഇത് എനക്കേ പേസുകിറ മാതിരി ഇരുന്നത്.
എന്നോട് ദൈവം സംസാരിക്കുന്നത് പോലെ എനിക്ക് ഒരു തോന്നലുണ്ടായി.
നോ മോർ ഹിപ്പോക്രസി നൗ.
ഇപ്പോ ഇനിയും നിന്റെ കപട അഭിനയം ആവശ്യമില്ല.
നിശ്ചയമായി ഇപ്പോ യേശുവൈ വിശ്വസിച്ചാൽ അല്ലെ യേശുവിൻ മൂലമായി എനിക്ക് ഇന്നൊരു ഗുരു തേവപ്പെടാതെ എന്ന ഉണർവ് വന്നത്.
ഇനിയും നിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് നിനക്ക് മറ്റൊരു ഗുരുവിനെ അന്വേഷിച്ച് നീ പോകേണ്ട ആവശ്യമില്ല, യേശുവിൽ നിന്ന് നിനക്ക് നിന്റെ ദാഹം തീരും എന്ന ഉണർവ് എന്റെ ഹൃദയത്തിലുണ്ടായി.
അപ്പുറം ചില നാട്ടുകളാണത്.
വീണ്ടും ചില നാളുകൾ കഴിഞ്ഞപ്പോ
തീവ്രമായി ഞാൻ ഇപ്പോ എബ്രേയർ നിരൂപത്തിക്ക് വന്നിട്ടേ.
ഞാൻ അങ്ങനെ വായിച്ച് തുടർന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനിപ്പോ മുമ്പോട്ട് പോയി എബ്രായ ലേഖനത്തിന്റെ അവിടെ എത്തി.
എബ്രേയർ 7-ാം അധികാരം 26-ാം വചനം.
എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം.
25-26
7:24-26
തമതു മൂലമായി ദേവനിടത്തിൽ ചേരുകിറവുകൾക്കാക വേണ്ടുതൽ ചെയ്യുംപടിക്ക് അവർ എപ്പോഴും ഉയിരോടിരിക്കുന്നവരാകയാൽ.
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ.
ഒരു നാൾ ഇരവ് 11-12 മണി ഇരിക്കും.
ഒരു ദിവസം രാത്രി 11-12 മണി ആയിരിക്കും.
ഇന്ന വാർത്ത വന്ന ഉടനെ
ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ,
അതായത് അവർ എപ്പോഴും ഉയിരോടിരിക്കുന്നവരായാൽ അവരെ മുറ്റും മുടിയ രക്ഷിക്ക വല്ലവരായും ഇരിക്കാർ.
അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു.
26-ാം വചനത്തിലെ പരിശുദ്ധരും കുറ്റമറ്റവരും മാസില്ലാത്തവരും പാവികൾക്ക് വിലകിനവരും വാനങ്ങളിൽ ഉയർന്നവരുമായിരിക്കുന്ന ഇവ്വിധമായ പ്രധാന ആചാര്യരെ നമുക്ക് ஏற்றவராய் இருக்கிறார்.
இங்கேயுள்ள மகாபுரோகிதனல்லோ நமக்கு வேண்டது. பவித்ரன், நிர்தோஷன், நிர்மலன், பாபிகளோடு வேறுவிட்டவன், சொர்க்கத்தேக்கள் உன்னதமாய் தீர்ந்தவன்.
அந்த ராவிலே இரவிலே நான் அப்படியே பைபிளை மூடி வச்சுட்டு ஒரு சிறு ஜபம் செய்தேன்.
அந்த ராத்திரி ഞാൻ എന്റെ ബൈബിൾ അടച്ചു വെച്ച് ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന എന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
യേശുവേ, ഇന്ത വാർത്തയൻപടി നിങ്ങൾ എപ്പോഴും ഉയരോട് ഇരിക്കുന്ന ഗുരുന്ന് சொன்னா ഇന്നയിലിരുന്ന് നാൻ ഉங்களுக்கு ശീശൻ, നിങ്ങൾ தான் எனக்கு குரு.
യേശുവേ, നീ എന്നേക്കും ജീവിക്കുന്ന ഒരു ഗുരുവാണ് എന്ന് ഈ വാക്കിൽ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങാണ് ഇന്ന് മുതൽ എന്റെ ഗുരു.
ഞാൻ എത്രയോ ഗുരുക്കളെ പാത്തിട്ട്,
ഞാൻ എത്രയോ ഗുരുക്കളെ അന്വേഷിച്ച് എത്രയോ ഗുരുക്കളെ ഞാൻ കണ്ടിരിക്കുന്നു.
நான் சோர்ந்து தோல்வி அடைந்தவனாய் இப்ப கடைசியா உங்கள்கிட்ட வந்திருக்கிறேன்.
ஞான இதா தோல்வி அடைஞ்சவனாய், நிராசப்பட்டவனாய் இப்போ அவசானமாய் இதா அங்கேட அடுக்கலுக்கு ஞான் வருது.
நான் மாயமாலக்காரனாய் இருக்க விரும்பவில்லை.
ஞான ஒரு அபிநயக்காரனாய் தொடருவான் ஆகிரகிக்கல.
கடவுளை நம்புகிறேன் என்று சாமியார் வேஷம் போட்டிருக்கிறேன். ஆனால் கடவுளே இல்லை என்று சொல்லுகிற மனிதர்களைப் போல வாழ்ந்து கொண்டிருக்கிறேன்.
ஞான் தெய்வத்தை தெய்வத்தில் விசுவசிக்கணும்னு ஞான் மற்றவருடைய முன்பில் அப்பிரகாரம் நாட்டியம் காணிக்கணும். എന്നാൽ ദൈവമില്ല എന്ന് പറയുന്നവരെ പോലെയാണ് എന്റെ ഹൃദയം ഉള്ളിൽ ജീവിക്കുന്നത്.
എൻ വാൾക്കയെ അർപ്പണിക്കേൻ.
ദൈവമേ, എന്റെ ജീവിതത്തെ ഞാൻ ഇതാ സമർപ്പിക്കുന്നു.
നീർ എന്നുടേ ഗുരു.
നീ അങ്ങ് എന്റെ ഗുരുവാണ്.
നാൻ ഉമ്മുടേ ശിഷ്യൻ.
ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്.
ഇന്നയിലിരുന്ന് എന്നുടേ വാൾക്കയെ നീ നടത്തുങ്ങാണ് സറണ്ടർ പണ്ണ.
ഇന്നു മുതൽ എന്റെ ജീവിതത്തെ അങ്ങ് മുമ്പോട്ട് നയിക്കണമേ എന്ന് ഞാൻ ദൈവകരങ്ങളിൽ എന്നെ അർപ്പിച്ചു.
മരണാൾ കാലയിൽ രംബ സന്തോഷമായി എഴുമ്പുകേൻ.
അടുത്ത ദിവസം രാവിലെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ എഴുന്നേറ്റു.
நான் சந்தோஷமா இருக்கறேங்கிறதுக்கு காரணம் என்னன்னு எனக்கே தெரியல.
ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമായിരിക്കുന്നതിന്റെ കാരണം എനിക്ക് തന്നെ അറിയില്ല.
நாட்கள் போகிறது.
വീണ്ടും നാളുകൾ മുന്നോട്ട് പോവുകയാണ്.
എന്നെ അറിയാമലേ, എങ്കിലും ക്രിസ്തവ പാടൽ കേട്ടിച്ചാ ഉടനെ കാത് കൊടുത്ത് കേൾക്കേൻ.
എവിടെയെങ്കിലും ക്രിസ്തീയ പാട്ട് കേട്ടാൽ ഉടനെ എനിക്ക് അത് കേൾക്കുവാൻ ഒരു താല്പര്യം.
യേശു അഴൈക്കുന്നു ദിനകരൻ പാടുന്നത് എനിക്ക് അപടിയേ ரொம்ப ഫെമിലിയർ ആയിது. அந்த ഒരു പാട്ട് മനപാഠമേ பண்ணிட்டேன்.
യേശു വിളിക്കുന്നു എന്ന് ബ്രദർ ഡിജിസ് ദിനകരൻ പാടിയ ഒരു പാട്ട്, അത് ഞാൻ കേട്ട് കേട്ട് അത് ഞാൻ ഹൃദിസ്ഥമാക്കി.
ഒരു നാൾ കാലയിലെ ബാത്റൂമിലെ രംബ സന്തോഷമായി നാൻ അന്ത പാട്ടെ ആവിയിലെ നിറയുന്നത് പാടിക്കൊണ്ട് കുളിത്തുകൊണ്ടിരിക്കേൻ.
ഞാൻ ഒരു ദിവസം ബാത്റൂമിൽ ഈ പാട്ട് പാടി ഞാൻ ഉത്സാഹത്തോടെ ആത്മാവിൽ ഈ പാട്ടിങ്ങനെ പാടി പാടി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്.
நான் எந்த ரூமுக்குள்ள நுழையிறேன்னு சொல்லி பக்கத்து ரூம்ல குளிச்சுக்கிட்டு இருந்த ஒரு கிறிஸ்டியன் ஃப்ரெண்டு நான் எந்த ரூமுக்குள்ள நுழையிறேன்னு சொல்லி ரூமை பார்த்து வச்சுக்கிட்டார்.
அப்போ ஞான இங்க எந்த பாட்டு கேட்டு எந்த அடுத்துண்டாயிருந்த மற்றொரு கிறிஸ்தியானி ஆய சுகத்து அவன் என்னை நோக்கி என்னை சிரிச்சு ஞான் ஏது ரூமிலேக்கான கயறது என் அவன் நோக்கி கொண்டிருந்த.
சாயங்காலம் வந்து நீங்க கிறிஸ்டியனா அப்படின்னு கேட்டார்.
வைகுந்தேரம் என்னோடு வந்து நீ ஒரு கிறிஸ்தியானியாணோ என்னோடு சோதிச்சு.
இல்லையே, நான் ஹிந்து.
അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനി അല്ല, ഞാൻ ഹിന്ദുവാണ്.
സ്റ്റണ്ണായി അപ്ഡിയെ പാത്താർ മുറച്ചു പാത്താർ.
അവനാകെ അത്ഭുത പരതന്ത്രനായി എന്നെ തുറച്ചു നോക്കി.
റൂമിലെ വന്ന് നീട്ടമാ വിവേകാനന്ദർ കൈകെട്ടി ഇപ്പി നിക്കുന്ന പടന്നായി ആ റൂമിൽ.
എന്റെ റൂമിലേക്ക് വന്നുടനെ നീളത്തിൽ വിവേകാനന്ദൻ കൈയും കെട്ടി നിൽക്കുന്ന ആ ചിത്രമാണ് എന്റെ റൂമിലുള്ളത്.
അങ്ങ് സിദ് ഭവാനന്ദ സ്വാമികൾ ദിനശരി ധ്യാനമും ഇരിക്കും, ഇങ്ങ ബൈബിളും ഇരിക്കും.
അവിടെ ആ സ്വാമിയുടെ ധ്യാന പുസ്തകമുണ്ട്, ഇപ്പുറത്ത് ബൈബിളും ഉണ്ട്.
ഇപ്പതാങ്ക കൊഞ്ച നാളാ ഏതോ ബൈബിളിലെ ഇൻട്രസ്റ്റ് വന്ന് ബൈബിൾ പഠിച്ചിട്ടിരിക്കേന്ന്.
അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഇപ്പൊ കുറച്ച് നാളുകളായി ഈ വേദപുസ്തകത്തിൽ അല്പം താല്പര്യമുണ്ട്, ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
സഭയ്ക്ക് പോറത് ഉണ്ടാന്ന് കേട്ടെ.
അപ്പൊ എന്നോട് ചോദിച്ചു നീ സഭയ്ക്ക് പോകുന്നുണ്ടോ, നീ സഭയിൽ പോകുന്നുണ്ടോ?
സഭയെന്നാ എന്നാ കേൾ കേട്ടെ.
അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്താ ഈ സഭ എന്ന് പറഞ്ഞ എന്താ?
இல்லங்க, மொத்தமா கிறிஸ்டியன்ஸ் எல்லாம் கூடி ஜெபம் பண்ணுவாங்களே, அது மாதிரி ஏதாவது ஜெபத்துக்கு போவீங்களான்னு
கேட்டான். அவன் என்னோட ஜோதிச்சு எல்லா கிறிஸ்தியானிகளும் சேர்ந்து அவர் பிரார்த்தனைக்கொக்கே போகாருண்டல்லோ, நீ அங்கே எவடையும் போயிட்டே.
இப்ப ஒரு மாசமா பைபிள் படிச்சுட்டு இருக்கிறேங்க, இயேசு மேல எனக்கு ஒரு நாட்டம் வந்துருச்சு.
ഞാൻ ഒരു മാസമായി വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇതിനെ തുടർന്ന് യേശുവിനോട് എനിക്ക് ഒരു താല്പര്യം വന്നിട്ടുണ്ട്.
இந்த வேத வார்த்தையிலெல்லாம் இயேசு பேசுறதெல்லாம் எங்கூடே பேசுற மாதிரியே இருக்கு.
நான் வாய்க்கும்போ இயேசு கிறிஸ்து சம்சாரிக்கிற வாக்குகள் அது என்னோடு வக்திபரமாயிட்டு சம்சாரிக்கிறது போல எனக்கு தோணாறுண்டு.
அப்போ என்னோட நீங்க ஒரு ஜப கூட்டத்துக்கு வாங்கன்னு முதல் முதல்ல என்னைய ஜாக் பூனனுடைய பிரதர் இல்ல, ஆனி பூனனுடைய பிரதர் ஃப்ரெட் சைமன், அப்போ அவர் ஜிப்மர்ல இருந்தார், அவருடைய அறிமுகப்படுத்தி அந்த ஒரு சிறு குழுவிலே நான் ஐக்கியமானேன்.
അന്ന് അദ്ദേഹം എന്നെ നിനക്ക് നീ ഒരു കൂട്ടായ്മയ്ക്ക് വരണം എന്ന് പറഞ്ഞ് അവിടെ ജിപ്മറിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ സാക് പുനന്റെ സഹോദരി ആനി പുനന്റെ ബ്രദർ ഫ്രെഡ് സൈമൺ അവിടെ അന്ന് അദ്ദേഹം ജിപ്മറിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോയി.
1978
ഇത് 1978
ആഗസ്റ്റ് മാസം അങ്ങ് നടന്ന രണ്ടാവതോ മൂന്നാവതോ അനിവേഴ്സറി ബാംഗ്ലൂർ സി എഫ് സി ചർച്ച് മീറ്റിംഗ്ക്ക് നാങ്ങ ബാച്ചലറാ ഒരു നാല് പേർ ഫ്രെഡ് സൈമൺ ഞങ്ങളെ അനുപ്പി വെച്ചിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു വാർഷിക മീറ്റിംഗിൽ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്ന് മൂന്ന് നാല് പേരെ ഈ ഫ്രെഡ് സൈമൺ അങ്ങ് അവിടെ മീറ്റിംഗിലേക്ക് ഞങ്ങളെ അയച്ചു.
അങ്ങനെ നാൻ വാലിപനായി സാക്ഷി സ്വല്ലുന്ന നേരത്തില് പാണ്ടിച്ചേരിയിലിരുന്ന് ചില വാലിപരുകൾ വന്നിരിക്കാങ്ക അവരിലെ ഒരുവർ സാക്ഷി സ്വല്ലുവാർന്നാങ്ക നാ സാക്ഷി സ്വന്നേൻ.
അപ്പോൾ അന്ന് അവിടെ സാക്ഷ്യം പറയുന്ന സമയത്ത് പോണ്ടിച്ചേരിയിൽ നിന്ന് മൂന്നാല് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവർ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു.
അന്ന് 40 ഡെക്കസ്റ്റർ സ്ക്വയർ സാക് പുനൻ വീട്ടിലാണ് അപ്പോൾ സഭ നടന്നത്.
അന്ന് സഹോദരൻ സാക് പുനന്റെ 40 ഡെക്കസ്റ്റർ സ്ക്വയർ എന്ന ആ വീട്ടിലാണ് അന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്.
അപ്പിതാങ്ക ഞാൻ ക്രിസ്തവ ഐക്യ സഭയിലെ അറിമുഖമാണ്.
അങ്ങനെയാണ് ഞാൻ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ ആദ്യമായി
സഭയെ പരിചയപ്പെട്ടത്. തിരുമണമാണത്.
അതിനടുത്ത വർഷം എനിക്ക് വിവാഹം, എന്റെ വിവാഹം നടന്നു.
79 തിരുമണമായി പുരുഷൻ മനവിയായി അതേ വീട്ടിലെ ഒരു കോൺഫറൻസ്ക്ക് പോകണം, ഒക്ടോബർ കോൺഫറൻസ്ക്ക്.
79 വീണ്ടും ഞങ്ങൾ ആ വീട്ടിൽ ഒരു കോൺഫറൻസിന്, ഒക്ടോബറിൽ ഒരു കോൺഫറൻസിന് ഞങ്ങൾ ഭർത്താവും ഭാര്യയുമായിട്ട് ആ വീട്ടിൽ വീണ്ടും പോയി.
ഞാൻ വേറെ എന്ത സഭയ്ക്കും പോയി ഐക്യപ്പെട്ടതില്ല. വേറെ എന്ത ഉപദേശത്തിലും ഞാൻ അതാ ഉപദേശത്തെ പഠിച്ചിരിക്കേന്. ആ യാരോടെയും എന്ത ഇന്ന ക്രിസ്തവ ഐക്യ സഭയ്ക്ക് വെളിയേ ഇരിക്കുന്ന സ്ഥാപന സഭകളിലെ എങ്കെയും പോയി വന്നിരിക്കേനെ ഒളി ഐക്യമായില്ല.
ഞാൻ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് അല്ലാതെ മറ്റ് സഭകളിലൊക്കെ ഞാൻ ചിലപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് അവരോട് കൂടുതൽ കൂട്ടായ്മയില്ല, അവരെ എനിക്ക് കൂടുതൽ അറിയില്ല.
ഒരു വാലിബനായി രക്ഷിക്കപ്പെട്ട് ഒരു ചില മാസങ്ങളിലേയേ ക്രിസ്തവ ഐക്യ സഭയ്ക്ക് വന്നുവിട്ടേ.
ഞാൻ ഒരു ചെറുപ്പക്കാരനായി രക്ഷിക്കപ്പെട്ട് ചില മാസങ്ങൾക്ക് കഴിഞ്ഞ ഉടനെ എനിക്ക് ഈ സഭയിൽ വരുവാനായിട്ട് അവസരം ലഭിച്ചു.
ഏർക്കനവേ 5-6 യോഗിയാ വനാന്തരത്തിലെ അലഞ്ച നാട്കൾ പോതും ദേവൻ മുടിവ് പണിനാർ.
ദൈവം ഞാൻ 5-6 ഒരു യോഗിയായി ഞാൻ അന്വേഷിച്ച് ഓടിയിരുന്ന ആ കാലഘട്ടം മതി, വീണ്ടും ഞാൻ ഇനിയും വനാന്തരത്തിൽ അലയേണ്ട എന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ടായിരിക്കാം എന്നെ നേരെ സഭയിലേക്ക് കൊണ്ടുവന്നത്.
അപ്പോ സഹരിയാ പൂനൻ എനിക്ക് ആവിക്കുരിയ ഒരു മൂത്ത സഹോദരനായി ഞാൻ അവരെ പാർക്ക മുടിഞ്ഞത് അവരോട് ഐക്യപ്പെട്ടേ.
അപ്പോൾ എനിക്ക് ആത്മീകമായിട്ട് ഒരു മൂത്ത സഹോദരനായി സാക് പുനൻ സഹോദരനെ കാണുവാനും അദ്ദേഹത്തോട് കൂട്ടായ്മ ആചരിക്കുവാനും ആ കാലഘട്ടം മുതൽ അവസരം ലഭിച്ചു.
എന്നുടേ കുടുംബ വാഴ്ക്കയ്ക്ക് അവരുടെ കുടുംബ വാഴ്ക്ക എനിക്ക് മുൻമാതിരിയായിരുന്നത്, അതിലും അവരെ പിൻപറ്റിനേ.
എന്റെ കുടുംബജീവിതത്തിനും ഈ പ്രിയ സഹോദരന്റെ കുടുംബജീവിതം എനിക്കൊരു മാതൃകയായിരുന്നു, അതിലും ഞാൻ അദ്ദേഹത്തിന്റെ ആ മാതൃക പിൻപറ്റുവാനായിട്ട് ഞാൻ ശ്രമിച്ചു.
അങ്ങേ ഫാരിൻ ബ്രദേഴ്സ് എല്ലാം വന്ന് കോൺഫറൻസ് നടത്തുവാങ്ക അപ്പയെല്ലാം ഞാൻ പലമുറ അവരുടെ വീട്ടിലേയേ തങ്ങിയിരിക്കേൻ. കുടുംബമാകവേ
ഞങ്ങൾ കുടുംബമായി ആ വീട്ടിൽ താമസിക്കുകയും അവിടെ മറ്റ് ചില ദേശങ്ങളിൽ നിന്ന് അവിടെ സഹോദരങ്ങൾ വന്ന് അവിടെ കോൺഫറൻസുകളൊക്കെ നടത്തുമ്പോൾ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ താമസിക്കുമായിരുന്നു.
സഭയെ എന്നാണ് തെരിയാതെ ഒരു മനുഷ്യൻ ഒരു ശരിയാന സഭയ്ക്കുൾ വന്നേൻ.
സഭ എന്താണെന്ന് അറിയാതിരുന്ന ഈ എന്നെ ദൈവം ഒരു ശരിയായ സഭയിൽ ദൈവം എന്നെ എത്തിച്ചു.
ഇപ്പോ 79 33 ഇന്ന ക്രിസ്തവ ഐക്യ സഭയിലേതാൻ ഒരു സഹോദരനായിരിക്കേ.
ഈ 1979 നിന്ന് ഈ കഴിഞ്ഞ 33 ഈ സഭയിൽ ഒരു സഹോദരനായി തുടരുവാൻ ദൈവം എന്നോട് കരുണ കാണിച്ചു.
80 തമിഴ്നാട്ടിലെ സഹോദരിയ പുനൻ വർഷത്തേക്ക് ഒരു മുറയാവ് തവറാതെ വന്ന് കൂട്ടങ്ങൾ നടത്തുവർ.
80 അവിടെ തമിഴ്നാട്ടിൽ അവിടെ സഹരിയ പുനൻ സഹോദരൻ സാക് പുനൻ ബ്രദർ അവിടെ വന്ന് തമിഴ്നാട്ടിൽ ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും അവിടെ മുടങ്ങാതെ വന്ന് മീറ്റിംഗുകൾ നടത്തുമായിരുന്നു.
എല്ലാ ഇടങ്ങളിലും അവരോട് ഐക്യപ്പെട്ടിരിക്കേൻ. അവരുടനെ ചേർന്ന് അവരുടെ ആലോചനയ്ക്ക് ഉൾപ്പെട്ട് പല സഭകളിലെ സഹോദരങ്ങളോട് ഐക്യപ്പെട്ടിരിക്കേൻ.
ഞാൻ ആ സഹോദരന്റെ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് തമിഴ്നാട്ടിലുള്ള പല സഭകളിലും ആ രീതിയിൽ ചേർന്ന് നിൽക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം എനിക്ക് അവസരം നൽകി.
സാക്ഷിയെ ഇപ്പടിയായി ഞാൻ മുടിക്ക വരുമ്പുകേൻ.
എന്റെ സാക്ഷ്യത്തെ ഞാൻ ഇപ്രകാരം അവസാനിപ്പിക്കട്ടെ.
ശരിയായ സഭയിലെ ഇരിക്കുന്നതിന്റെ അടയാളം എന്നെ തരുമാ?
നിങ്ങൾ ഒരു ശരിയായ സഭയിലാണ് നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ?
தேவன் நம்மை ரட்சிக்கும் பொழுது எதற்காக ரட்சித்தார் என்றால் குமாரனுடைய சாயலுக்கு ஒப்பாய் இருப்பதற்கு முன்குறித்திருக்கிறார்.
தேவன் நம்மை ரட்சிச்சப்போ அவன் எந்தினான ரட்சிச்சது என்று நீங்கள் அறியாமோ? தன்റെ പുത്രന്റെ സ്വഭാവത്തിന് അനുരൂപരാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ രക്ഷിച്ചത്.
എന്നുടേ നേർമയാണ് സാക്ഷി, 33 വർഷമായി നാൻ ഇരിക്കുന്ന ഇന്ത സഭയിലെ ദേവൻ ഒவ்வொரு വർഷവും ഒவ்வொரு നാളും എന്നെ சரியான போதனையிலும் சரியான சிட்சையிலும் நடத்தி என்னை அவருடைய சாயலுக்கு ஒப்பாயிருப்பதற்கு மாற்றிக்கொண்டே இருக்கிறார்.
കഴിഞ്ഞ 33 വർഷമായി ഈ പുത്രന്റെ സ്വഭാവത്തിന് അനുരൂപനാകുവാനായി ഉതകുന്ന തരത്തിലുള്ള സന്ദേശങ്ങളിലൂടെ, ആ തരത്തിലുള്ള ശാസനകളിലൂടെ, തിരുത്തലുകളിലൂടെ ദൈവം എന്നെ, എന്റെ ജീവിതത്തെ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുക.
എനിക്ക് തേവേന്ന് അതായത് நீங்க இப்போ பிரதர்ஸ் எல்லாம் ஷேர் பண்ணாங்களே, அதாவது அதிருப்தி அல்லது டிஸ்கண்டன்ட்மெண்ட் அப்படின்னு சொல்லி நான் இருக்கிற சபையில எனக்கு ஏற்பட்டதே இல்லை. நேர்மையான சாட்சி,
என் சத்தியசந்தமாய சாட்சியம் ஞான் நீங்களோட பரையட்டே. பல சகோதரங்களும் பண்ணது போல எனிக்கு எந்த உள்ளில் அதிருப்தியோ டிஸ்கண்டன்ட்மெண்டோ ஞானாயிருக்கிற சபையை குறித்து அப்பிரகாரம் உள்ள சிந்தைகள் எந்த மனசில் வந்ததே வந்துட்டே இல்லை.
எனக்கும் சகரியா போனனுக்கும் எத்தனையோ விஷயங்களிலே கருத்து வேறுபாடு வந்திருக்கிறது.
எனக்கும் ஈ ஜாக் போனன் சகோதரனும் இடையில் பல காரியங்களில் அபிப்பிராய வித்தியாசம் உண்டாயிட்டு.
ஆனால் ஆவிக்குரிய ஒற்றுமையை காத்துக்கொள்கிறதிலே நானும் கவனமாயிருந்திருக்கிறேன், அவரும் கவனமாயிருந்திருக்கிறார்.
என்ன ஆத்மீக ஐக்கியம் காத்து சூட்சிக்குவான் ஞான் ஸ்ரத்த காணிச்சிருந்தோம், ஞான் ஸ்ரத்தாலுவாயிருந்தும் பிரதரும் அப்பிரகாரம் தனியாயிருந்தோம்.
இவ்வளவு வருடங்கள் கழித்த பிறகும் கூட உங்களுக்கு முன்பாக நான் இவ்வளவு தைரியமாய் சாட்சி சொல்லுகிற ஒரு மூப்பனாய் இருந்தும் கூட இப்பொழுதும் எனக்கு இருக்கிற மனோபாவனை, as long as I am alive and as long as he is alive, nobody can separate what God has united together.
ഇപ്പോഴും ഞാൻ ഒരു മൂത്ത സഹോദരനായിരിക്കെ തന്നെ ഞാൻ സഭയ്ക്ക് ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ തന്നെ എൻ്റെ സത്യസന്ധമായ സാക്ഷ്യം ഇതാണ്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ, ആ പ്രിയ സഹോദരൻ ജീവനോടെ ഇരിക്കുമ്പോൾ, ദൈവം ഞങ്ങളെ യോജിപ്പിച്ച ആ ഐക്യത്തിന് കേടുപാട് സംഭവിക്കാതെ സൂക്ഷിക്കുവാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.
ഇന്ന സഭയ്ക്ക് എന്നെ കൊണ്ടുവന്ന് അറിമുഖപ്പെടുത്തുന്ന സഹോദരൻ ഇന്നിക്ക് സഭയിൽ ഇല്ലേ?
എന്നെ ഈ സഭയിലേക്ക് എന്നെ പരിചയപ്പെടുത്തി എന്നെ കൊണ്ടുവന്ന ആ സഹോദരൻ ഇന്ന് ഈ സഭയിലില്ല.
நான் நிற்பதும் നിർമൂലമാകാതിരുന്നതും ദൈവനുടേ കൃപയ.
ഞാൻ നിൽക്കുന്നതും ഞാൻ നശിച്ചു പോകാതിരിക്കുന്നതും ദൈവത്തിന്റെ കരുണയാണ്.
34 വർഷം കുടുംബം നടത്തിയിരിക്കാൻ എന്നുടേ മനവിയെ വിട്ട് എന്നെ എവനും പിരിക്ക മുടിയാത്.
ഞാൻ 34 വർഷം ഞാൻ കുടുംബ ജീവിതം നയിച്ചു. എന്റെ ഭാര്യയും എന്നെയും തമ്മിൽ വേർപിരിക്കുവാനായിട്ട് ഒരു മനുഷ്യനും കഴിയുകയില്ല.
തമിഴ്നാട്ടിലെ നാനും സഹരിയാ പൂനനും ചേർന്ന് ഊഴിയം ചെയ്തിരിക്കോം, സഭകൾ ഉണ്ടായിരിക്കുന്നത് എന്നെയും സഹരിയാ പൂനനെയും എന്ത ശക്തിയും പിരിക്ക മുടിയാത്. സവാൽ
അതുപോലെ തന്നെ എനിക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്രകാരം ഒരു വെല്ലുവിളി വെക്കുവാനായിട്ട് കഴിയും. ഞാൻ ഈ സാക് പൂനൻ സഹോദരനോടൊപ്പം ചേർന്ന് തമിഴ്നാട്ടിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുകയും സഭകൾ ഒരു ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രിയ സഹോദരനുമായിട്ടുള്ള ഈ ആത്മീക ബന്ധം പിരിക്കുവാനായിട്ട് ഒരു വ്യക്തിക്കും കഴിയുകയില്ല.
ഞങ്ങളുടെ ഐക്യം പിതാവോടും കുമാരനോടും ഇരിക്കുന്നത്.
ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണുള്ളത്.
எங்களுடைய சந்தோஷம் நிறைவாயிருக்கும்படிக்கு நீங்களும் எங்களோடு ஐக்கியப்படுங்கள் என்று சொல்லி எப்பொழுதும் எந்த இடத்திலும் சாட்சி சொல்ல தைரியமுடையவனாய் நல் மனசாட்சியுடையவனாயிருக்கிறேன்.
ஞானும் நல்ல மனசாட்சியோடு ஏது ஸ்தலத்தும் இப்பிரகாரம் தெய்வத்தோடும் அன்யோன்யம் உள்ள கூட்டாய்மையில் நீங்களும் ஆயிருக்கணும் என்று ஆஹ்வானம் செய்யுனதில் எனக்கும் ஆ ரீதியில் சாட்சியம் பரையுனதில் எனக்கும் தைரியம் உண்டு.
என்னை போல் ஏன் நீங்களும் இங்கே இருக்க முடியாது?
எந்தகொண்டு என்னை போல நீங்களுக்கும் ஈ சபையில்
நீங்கள் ஒவ்வொருவரும் அப்படி இருக்கும்படிக்கு கர்த்தர் உங்களை ஆசீர்வதிப்பாராக. ஆமென்.
அப்பிரகாரம் நீங்களும் இந்த சபையில் ஆயிருக்குவானாய்ட்டு தெய்வம் நீங்களை அனுகிரகிக்கட்டே. ஆமென்.